ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു.
ആയിരത്തി തൊള്ളായിരത്തി 1963 നവംബർ 21 കേരളത്തിന്റെ തെക്കേയറ്റത്ത് തുമ്പയൊന്ന കടലോര ഗ്രാമത്തിൽ നിന്ന് അമേരിക്കൻ നിർമ്മിത നൈക് അപ്പാഷെ റോക്കറ്റ് കുതിച്ചുയർന്നു. നൂറ്റാണ്ടുകളുടെ ചരിത്രം പേർന്ന സെന്റ് മേരി മഗ്ദലീന കാത്തോലിക്ക പള്ളിയും ബിഷപ്പ് ഹൌസും ഒക്കെയാണ് ഈ സംവിധാനത്തിന് പശ്ചാത്തലമൊരുക്കിയത്. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പോ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ISRO ഒന്നുമില്ല അന്ന്. റോക്കറ്റ് വിക്ഷേപിച്ച് പരിചയമുള്ളവരുമില്ല. 1963 അതായത് 56 കൊല്ലം മുമ്പ് വികസിത രാജ്യങ്ങൾക്ക് മാത്രമായിരുന്നു ഈ സാങ്കേതിക വിദ്യകളൊക്കെ, ഇതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അവർക്ക് മാത്രമായിരുന്നു. വാസ്തവത്തിൽ അന്നത്തെ ഇന്ത്യ അവരെ അപേക്ഷിച്ച് ഒരു കാൽ നൂറ്റാണ്ടെങ്കിലും പിറകിലായിരുന്നു. 1968 സ്പേസ് ക്ലബിൽ അമേരിക്കയും സോവിയറ്റ് യൂണിയനും ചൈനയും ജപ്പാനും യൂറോപ്പും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഘട്ടത്തിൽ പാകിസ്ഥാനിലെ സ്പേസ് പ്രോഗ്രാം ഇന്ത്യയുടേതിനേക്കാൾ വേഗമുള്ളതായിരുന്നു എന്നതാണ് വാസ്തവം. പക്ഷെ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇന്ത്യ ആരംഭിച്ചു. ആദ്യ റോക്കറ്റ് കൂട്ടിയോജിപ്പിച്ചത് പള്ളിയിലെ അൾത്താരയ്ക്ക് മുമ്പിൽ വച്ച്. ബിഷപ്പ് ഹൌസ് വിക്ഷേപണ കേന്ദ്രം ഡയറക്ടറുടെ ഓഫീസ്, തെങ്ങിൻതോപ്പിൽ വിക്ഷേപണ തറ, തൊട്ടടുത്തുള്ള പ്രൈമറി സ്കൂൾ കെട്ടിടം ലോഞ്ച് ഓഫീസ്, അവിടെയുണ്ടായിരുന്ന കാലിത്തൊഴുത്ത് സ്പേസ് ലാബായി. അക്ഷരാർത്ഥത്തിൽ ഇന്ത്യയിലെ ആദ്യ സ്പേസ് ലാബ് ഇതായിരുന്നു കാലിത്തൊഴുത്ത്. അവിടെ നിന്നാണ് തുടങ്ങിയത്. നാസയിൽ നിന്ന് വളരെ കുറഞ്ഞ കാലത്ത് പരിശീലനം സിദ്ധിച്ച ഏതാനും എഞ്ചിനീയർമാരും വിക്രം സാരാഭായ് എന്ന ദീർഘവീക്ഷണമുള്ള ശാസ്ത്ര പ്രതിഭയുടെ നേതൃത്വവും മാത്രം. അതുമാത്രം എന്ന് പറയുന്നില്ല, നമുക്കുണ്ടായിരുന്നത് അചഞ്ചലമായ ആത്മവിശ്വാസമായിരുന്നു. സൌണ്ടിംഗ് റോക്കറ്റുകളുടെ ഗണത്തിൽപ്പെട്ടതായിരുന്നു ആ നൈക് അപ്പാഷെ റോക്കറ്റ്. ഡി ഈശ്വർദാസ് റോക്കറ്റ് അസംബിൾ ചെയ്തു. സുരക്ഷാ ചുമതല വഹിച്ചത് APJ അബ്ദുൽ കലാമും. ഭൂമിയുടെ കാന്തിക മധ്യരേഖ അഥവാ മാഗ്നറ്റിക് ഇക്വേറ്റർ കടന്നുപോകുന്ന സ്ഥലമായതുകൊണ്ടാണ് തുമ്പയെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായി നിശ്ചയിച്ചത്. അന്തരീക്ഷത്തിന്റെ മേൽഭാഗത്തെക്കുറിച്ച് പഠിക്കുകയാണ് സൌണ്ടിംഗ് റോക്കറ്റുകൾ ഉപയോഗിച്ച് അക്കാലത്ത് ചെയ്തിരുന്നത്.
And even the United Nations sponsorship of this range is not merely a matter of form, but constitutes an umbrella under which, regardless of political differences, nations can collaborate in the peaceful uses of outer space.
അങ്ങനെ ലളിതമായി തുടങ്ങിയതാണ് നമ്മൾ. ഇന്നിപ്പോൾ 56 കൊല്ലത്തിനിപ്പുറം ഇന്ത്യ സ്പേസ് ക്ലബിൽ എന്താണ് എന്ന് വിവരിക്കേണ്ടതിന്റെ ആവശ്യകത ഇല്ല എന്ന് തോന്നുന്നു.
Taking on from the momentum we gained in the momentous 2016 with 9 successful launches from here, this year's first launch has turned out to be a remarkable event that will be inscribed in golden letters in the space history of India. 104 satellites have been very precisely injected into the orbit. I salute the entire team who has kept our flag flying high and taking India to a commendable position.
2018 November 14 Sriharikotayil nadana GSAT vikshepanam parishodichal madi India iduvare vikshepichathil ettom valiya upagrahamayirunnu GSAT. Bharam 3423 kilogram. ISRO-yude 33am communication upagraham. Pravartana kaalayalavu 10 varsham. 4 ടണ്ണിലേറെ ഭാരമുള്ള ഉപഗ്രഹം വിക്ഷേപിക്കാൻ കഴിഞ്ഞത് ISRO-യുടെ പുതിയ പടക്കുതിരയായ GSLV Mark 3D2. അതും ആ റോക്കറ്റിന്റെ വിജയം. 43 മീറ്റർ പൊക്കവും 640 ടൺ ഭാരവുമുള്ള 3-ഘട്ട റോക്കറ്റാണ് GSLV Mark 3. ഇന്ത്യ വികസിപ്പിച്ച ക്രയോജനിക് വിദ്യ ഈ റോക്കറ്റിന്റെ 3-ഘട്ടത്തിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നു. ഇന്ത്യയുടെ എക്കാലത്തെയും വിശ്വസ്ത വിക്ഷേപണ വാഹനമായി മാറിയ PSLV-ക്കും ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും പേടകമയക്കാൻ രാജ്യത്തിന് തുണയായ GSLV-ക്കും ശേഷം പുതിയ കാലത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാനായി ISRO രൂപപ്പെടുത്തിയ ഭീമൻ റോക്കറ്റാണ് ജിയോ സിങ്ക്രണസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ Mark 3. മനുഷ്യനെ സ്പേസിലെത്തിക്കാനും പുതിയ ഗോളാന്തര പര്യവേക്ഷണ ദൌത്യങ്ങൾക്കും രാജ്യത്തിന് തുണയാവുക പുതിയ റോക്കറ്റാണ്.
ISRO has demonstrated that GSLV Mark 3 D1 and GSAT-19 mission, we have been able to successfully put the satellite into the orbit.
പക്ഷേ വിജയങ്ങൾ മാത്രമല്ല, പരാജയങ്ങൾ ഒട്ടേറെ ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് മാത്രമല്ല, ബഹിരാകാശ ദൌത്യങ്ങൾ എത്രയോ പാളിപ്പോയിട്ടുണ്ട് ഈ രംഗത്തെ ചാമ്പ്യന്മാരെന്ന് വിശേഷണമുള്ളവർക്ക് പോലും. എത്രയൊക്കെ മുൻകൂട്ടി പരീക്ഷിച്ചുറപ്പിച്ചാലും അവസാന നിമിഷങ്ങളിൽ പോലും പാളിപ്പോകാൻ സാധ്യതയുള്ളതാണ് ബഹിരാകാശ ദൗത്യങ്ങൾ. അമേരിക്കയുടെ ചലഞ്ചർ സ്പേസ് ഷട്ടിൽ 10-ാമത്തെ പറക്കലിലാണ് തകർന്ന് 7 ബഹിരാകാശ യാത്രക്കാർ മരിച്ചത്. 20 കൊല്ലം വിജയകരമായി പറന്ന് തിരിച്ചിറങ്ങിയിരുന്ന കൊളംബിയ സ്പേസ് ഷട്ടിൽ തകർന്ന് കൽപ്പന ചൌളയടക്കം 7 പേർ മരിച്ചതും പരാജയങ്ങളിൽപ്പെടുന്നു. തുടരെ തുടരെയുള്ള വിക്ഷേപണ വിജയം കൊണ്ട് പടക്കുതിര എന്ന് വിശേഷിപ്പിക്കപ്പെട്ടതാണ് ഇന്ത്യയുടെ PSLV റോക്കറ്റ്. ആ പരമ്പരയിലെ 46 വിജയിച്ചു. ആദ്യത്തേതും 41-ാമത്തേതും പരാജയപ്പെട്ടു. ആവർത്തന വിജയങ്ങൾക്ക് ശേഷം പോലും പരാജയമുണ്ടായത് ബഹിരാകാശ ഗവേഷണത്തിൽ പുതിയതല്ല എന്നാണ് പറഞ്ഞു വന്നത്. അതിനാൽ ചന്ദ്രയാൻ 2 ഇപ്പോഴത്തെ ചെറിയ പരാജയം തീർച്ചയായും നമ്മുടെ ശാസ്ത്രജ്ഞർക്ക് പഴങ്കഥയാക്കി മാറ്റേണ്ടി വരും. ഈ പരാജയം ബഹിരാകാശ ഗവേഷണം കൊണ്ട് ജനങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന അനുഗ്രഹങ്ങളെ ഒന്നിനെയും ബാധിക്കുകയുമില്ല. ഈ പ്രയത്നത്തെ തിരിച്ചറിയണമെങ്കിൽ അത് പ്രയത്നമാണ് എന്ന് അറിയാനുള്ള വിവേകമുണ്ടാകണം. കളിപ്പാട്ടം വച്ച് കളിക്കുന്നവർക്ക് ചുറ്റുമുള്ളതെല്ലാം കളിപ്പാട്ടമായിരിക്കും. ഇന്ത്യയുടെ ചന്ദ്രയാൻ 2 ദൌത്യത്തിൽ ISROയെ പ്രശംസിച്ച് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ NASA പോലും രംഗത്ത് വന്നിട്ടുണ്ട്. ബഹിരാകാശ ദൌത്യങ്ങളെല്ലാം ബുദ്ധിമുട്ടേറിയതാണ്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ പര്യവേഷണ വാഹനം ഇറക്കാനുള്ള ചന്ദ്രയാൻ 2 ദൌത്യത്തെ പ്രശംസിക്കുന്നു. നിങ്ങളുടെ ബഹിരാകാശ ദൌത്യങ്ങൾ ഞങ്ങളെ പ്രചോദിപ്പിക്കുന്നു. വരുംകാല ബഹിരാകാശ പദ്ധതികൾ നമുക്ക് ഒരുമിച്ച് യാഥാർത്ഥ്യമാക്കാം എന്നാണ് NASAയുടെ ട്വീറ്റിൽ പറയുന്നത്. ISRO നമ്മളെയും എത്രമാത്രം പ്രചോദിപ്പിക്കുന്നു. അതുകൊണ്ട് ഇപ്പോഴുണ്ടായ ചെറിയ തോൽവിയിൽ നമ്മൾ തളരില്ല. വീണ്ടെടുക്കുന്നതാണ് വിജയമെന്ന് ISRO തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. കൊഴിഞ്ഞുപോകുന്ന ഇലകൾ നാശത്തിന്റെ സൂചനയല്ല, മടങ്ങിവരവിന്റെ മുന്നൊരുക്കമാണ്. തൊട്ടാവാടിക്ക് പോലുമുണ്ട് പുനർനിർമ്മാണ ശേഷി. എത്ര തവണ തളർത്തിക്കളഞ്ഞാലും നിശ്ചിത സമയത്തിനുള്ളിൽ അത് പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നത് കണ്ടിട്ടില്ലേ? പിന്നെയാണോ രാഷ്ട്ര പുരോഗതിക്ക് വേണ്ടി അക്ഷീണം പ്രയത്നിച്ച വിക്രം സാരാഭായിയെപ്പോലുള്ളവർ നേതൃത്വം നൽകിയ അചഞ്ചല ആത്മവിശ്വാസമുള്ള ISRO.